2020 ഒക്ടോബർ 2 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും നിറകതിർ പങ്ക്തിയിൽ കെ ജയകുമാർ എഴുതുന്നു, 7 തിന്മകളുടെ പാപഭൂമി. വരികൾ ലേഖകന്റെ ശബ്ദത്തിൽ കേൾക്കാം.
ഇന്ന് ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ 151-ാം ജന്മവാർഷികം. നിലവിലെ പരിമിതികൾക്കുള്ളിലും ഗാന്ധി ജയന്തി നമ്മൾ സമുചിതമായി ആഘോഷിക്കും. എന്നാൽ മഹാത്മാവിനെ ഓരോ ദിവസവും തമസ്കരിച്ചുകൊണ്ടും വിസ്മരിച്ചുകൊണ്ടുമിരിക്കുന്ന സമകാലിക ജീവിതത്തിൽ ആഘോഷങ്ങൾക്കും അനുസ്മരണങ്ങൾക്കും എന്തെങ്കിലും ആത്മാർത്ഥത അവകാശപ്പെടാനാവുമോ? അഹിംസയുടെ പ്രവാചകൻ തന്നെ ഹിംസയ്ക്കിരയായി എന്നത് ചരിത്രത്തിലെ മായ്ക്കാനാകാത്ത വൈരുദ്ധ്യം. ഗാന്ധിജിയുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഭവിഷ്യവചനമാണത്. സ്വതന്ത്ര ഭാരതത്തിൽ ഗാന്ധിയൻ ആശയങ്ങളും ആദർശങ്ങളും ഹിംസിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുമെന്ന ദുരന്ത പ്രവചനം. മെല്ലെ മെല്ലെ താഴേക്ക് പതിക്കാൻ തുടങ്ങിയ ആദർശനിഷ്ഠയുടെയും അഹിംസയുടെയും ഗ്രാഫ് ഇപ്പോൾ പൂജ്യത്തിലെത്താറായെന്ന് തോന്നുന്നു. ഹിംസ വ്യക്തിജീവിതത്തിലെയും സാമൂഹിക ജീവിതത്തിലെയും ഭരണത്തിലെയും അംഗീകൃത ശീലമായി മാറിക്കഴിഞ്ഞുവെന്ന് നാം പോലും തിരിച്ചറിയുന്നില്ല. അഹിംസ എന്നത് ബലപ്രയോഗവും ആയുധങ്ങളും വർജിക്കുന്നത് മാത്രമല്ലെന്നും ചിന്തയിൽ പോലും ഹിംസയ്ക്ക് സ്ഥാനമില്ലെന്നും പറഞ്ഞ ഗാന്ധിജി ദേശീയ സമരത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ പോലും ഹിംസ തലപൊക്കുന്നത് കണ്ട് സമരപരിപാടികൾ പിൻവലിക്കാനുള്ള ധൈര്യം കാണിച്ചത് ചരിത്രം. ഹിംസ ദുർബലന്റെ ആയുധമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഭയവും ഹിംസയും ഇരട്ടക്കുട്ടികളാണ്. 1947 ഇന്ത്യ വിഭജനം മുതൽ ഇന്നലെ വരെ സ്വതന്ത്ര ഭാരതത്തിൽ പലയിടത്തായി ചിന്തപ്പെട്ട രക്തം അഹിംസയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ കടപുഴക്കി കളയുന്നില്ലേ? ഏറ്റവും കൂടുതൽ ഹിംസാത്മകമായ ബലം പ്രയോഗിക്കുന്നത് മഹാത്മാഗാന്ധിയെ പിതാവായി കരുതുന്ന രാഷ്ട്രവും അതിനുള്ളിലെ ഭരണകൂടങ്ങളുമാണെന്നത് മറ്റൊരു വൈരുദ്ധ്യം. പട്ടിണിയിലും അപമാനത്തിലും നീതി നിഷേധത്തിലും അവഗണനയിലും വിവേചനത്തിലും ഭരണ നിർവികാരതയിലും അഴിമതിയിലും ഹിംസയുണ്ട്. വികസനത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും പേരിൽ നടക്കുന്ന പാരിസ്ഥിതിക ധ്വംസനത്തിൽ ഹിംസയുണ്ട്. ഇത്തരം ഹിംസാത്മകമായ ആശയങ്ങളും പ്രവൃത്തികളും പൊതുജീവിതത്തെ ഗാന്ധിയൻ സ്വപ്നങ്ങളിൽ നിന്ന് അനേകം കാതം ദൂരെയാക്കിക്കളഞ്ഞു. പ്രകൃതിയിൽ നമ്മുടെ ആവശ്യത്തിനുള്ളതെല്ലാമുണ്ട്, പക്ഷേ നമ്മുടെ ദുരയ്ക്കുള്ളതില്ല എന്ന് പറഞ്ഞ ഗാന്ധി 100 മുൻപേ പാരിസ്ഥിതിക വിവേകത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പരിചിതമാക്കി. എല്ലാ ഗാന്ധിയൻ ആശയങ്ങളും ഉപഭോഗ മഹോത്സവം ആഘോഷിക്കുന്ന ഇന്നത്തെ ജീവിതത്തിൽ അതേപടി പകർത്തുക പ്രായോഗികമല്ലായിരിക്കാം. എന്നാൽ അവയുടെ പിന്നിലെ ധാർമ്മിക പാരിസ്ഥിതിക മൂല്യങ്ങൾ സഞ്ചയിച്ചെടുത്ത് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഇപ്പോഴും സാധിക്കും. ഓരോ ദിവസവും നാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, ലജ്ജിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകളുടെ പൊതുഘടകം എന്താണ്? പണം വാരിക്കൂട്ടണമെന്നും ധാരാളിത്വത്തിലും സുഖലോലുപതയിലും ജീവിതം ആഘോഷിക്കണമെന്നുമുള്ള അഭിനിവേശമാണ് അടിസ്ഥാന ചോദന. ഈ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കാം എന്നത് രണ്ടാമത്തെ വിശ്വാസം. ഈ രണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതോടുകൂടി മറ്റെല്ലാ തിന്മകളും സ്വാഭാവികമായി കൂടെ പോരുന്നു. അങ്ങനെ കളവ് അംഗീകൃത തന്ത്രമാകുന്നു, ഹിംസ ഒഴിച്ചുകൂടാനാവാതെ വരുന്നു, പീഡനവും പ്രീഡനവും സഹയാത്രികരാവുന്നു, ഏത് അനീതി അനീതിയും നീതീകരിക്കപ്പെടുന്നു, ഏത് കുടിലതയും സ്വീകാര്യമാകുന്നു. പൊതുജീവിതത്തിൽ വരുന്നവർക്ക് സ്വന്തമായി ഒന്നും ഉണ്ടാകരുതെന്ന് ശഠിച്ച മഹാത്മാവിനെയാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. ലക്ഷ്യവും മാർഗവും ഒരുപോലെ പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് തീരുമാനിക്കുമ്പോഴും ഏറ്റവും നിസ്വനായ ഒരാൾക്ക് അന്ത്യജന് അതിന്റെ പ്രയോജനമുണ്ടോ എന്ന ചോദ്യമാണ് മാന്ത്രിക താക്കോൽ എന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഉദാരവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും അധികാരത്തിന്റെയും ഉപഭോഗത്തിന്റെയും കുംഭമേളയിൽ ദുരയാണ് ആരാധനാമൂർത്തി. കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ. വിദ്വേഷവും സ്വാർത്ഥതയുമാണ് ചാലകശക്തി. അധികാരവും സുഖവും സമ്പൽ സമൃദ്ധിയുമാണ് ലക്ഷ്യം. അതിനുള്ളിൽ ഭരണകൂടം മറന്നുപോകുന്ന അന്ധജനെക്കുറിച്ചുള്ള അലോസരപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തലാണ് ഗാന്ധിജി. 1925 ഒക്ടോബർ മാസത്തിലെ യങ് ഇന്ത്യയിൽ ഗാന്ധിജി പ്രസിദ്ധീകരിച്ച 7 സാമൂഹ്യ തിന്മകൾ ഏറെ പ്രസിദ്ധമാണ്. ഇരുട്ട് പരക്കുമ്പോൾ വിളക്കെന്ന പോലെ അവയുടെ കാന്തി വർദ്ധിക്കുകയാണിപ്പോൾ. അധ്വാനമില്ലാത്ത സമ്പത്ത്, മനസാക്ഷിയില്ലാത്ത സുഖങ്ങൾ, സ്വഭാവഗുണമില്ലാത്ത വിദ്യാഭ്യാസം, ധാർമ്മികതയില്ലാത്ത വാണിജ്യം, മാനവികതയില്ലാത്ത ശാസ്ത്രം, ത്യാഗമില്ലാത്ത ആരാധന, തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയം എന്ന 7 തിന്മകളുടെ പാപഭൂമിയിൽ എത്ര കൃത്യമായി നമ്മൾ ചെന്ന് താമസമാക്കി. ഈ സപ്ത തിന്മകളിൽ മുങ്ങി മുഴുകി നിൽക്കുന്ന നമുക്ക് ആരുടെ ജന്മദിനമാണ് ഒക്ടോബർ 2 ആഘോഷിക്കുന്നത് എന്ന് തീർച്ചയായും അറിഞ്ഞുകൂടാ.